അധികം അധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, പിച്ചുകെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലന നാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. ചിയോൻ പുത്രിയും മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും മുന്തിരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെയാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. സോദോം അധിപളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുകയും നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് തോന്നും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാളികളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിയാക്കുവിൻ. അനാഥനെ ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്കു വേണ്ടി വ്യവഹരിപ്പീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായി തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിഞ്ഞരയായി തീരും. യഹോവയുടെ വായരളി ചെയ്തിരിക്കുന്നു. വിശ്വസ്ത നഗരം വേശിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരിക്കുന്നു. നീതി വസിച്ചിരിക്കുന്നു. നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെയും സമ്മാന പ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരും ആകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹാ, ഞാൻ എന്റെ വൈരികളോട് പകവീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിന്റെ വെള്ളിയമ്മൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദീങ്കൽ എന്ന പോലെ നിന്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെയും ആക്കും. അതിന്റെ ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരം എന്നും വിളിക്കപ്പെടും. സിയോൻ സൈന്യത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾ പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞുപോകും. നിങ്ങൾ താല്പര്യം വെച്ചിരുന്ന കരുവേലകങ്ങളെ കുറിച്ച് നാണിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇല പൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും. ബലവാൻ ചണനാര് പോലെയും അവന്റെ പണി തീപ്പരി പോലെയും ആകും. കൊടുക്കും എടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം ഭവനങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും ആ കുന്നുകൾക്ക് നീര് ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കുഴുക്കളായും കുന്തങ്ങളായും വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സ്വവിരൽ കൊണ്ട് ഉണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തം അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുപോക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകാഴും പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും യഹോനാത്രമനാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവവും ഉള്ളതെല്ലാറ്റിന്മേലും നീളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകങ്ങളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തം അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടുന്നതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുറുപ്പനെലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുവീൻ. അവന് എന്ത് വിലമതിപ്പാനുള്ളൂ? സൈന്യങ്ങളുടെ അധ്യായം 3. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരൂശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ 50 പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരായി വയ്ക്കും. ശിശുക്കൾ അവരെ വാഴും. ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. മാന്യനോടും കയർക്കും. ഒരുത്തൻ തന്റെ പൊതുഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ അധിപതിയായിരിക്ക, യേശുവിന് ശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും. അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല, എന്നെ ജനത്തിന് അധിപതിയാക്കരുത് എന്ന് പറയും. യഹോവയുടെ തേജസ് കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കയാൽ യെരൂശലേം ഇടിഞ്ഞു പോകും, യഹൂദാ ഇടിഞ്ഞു പോകും. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സ്വതവും പോലെ തങ്ങളുടെ പാപങ്ങളെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവീൻ. തങ്ങളുടെ പ്രവർത്തികളുടെ ഫലം അവർ അനുഭവിക്കും. ദുഷ്ടനയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. എന്റെ ജനമോ കട്ടികൾ അവരെ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവയെ ഓഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തു, നിങ്ങളുടെ വീടുകളിലുണ്ട്. എന്റെ ജനത്തെ തകർത്ത് കളവാനും എളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് സൈന്യങ്ങളുടെ യഹോവ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവ പിന്നെയും അരളി ചെയ്തു എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എറികണ്ണിട്ടുകൊണ്ട് സഞ്ചരിച്ചും തത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടുകം, കുടകം, കവണി, തലപ്പാവ്, കാൽത്തളം, പട്ടുകച്ച, പരിമളപ്പെട്ടി ഒക്കെ, തകിട്ടുകൂട്, മോതിരം, മുക്കുത്തി, ഉത്സവ വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപഠം, നല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും, കുരേപുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. ദൈവമേസ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോർ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:1. ബാരക്കുമോർ ദൈവേശത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ തങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്നും നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബന്ധപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാവുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾക്ക് ആകട്ടെ, കർത്തൃത്വങ്ങൾക്കാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന്റെ മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടെന്നതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നുവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടെന്നതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്നു സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിന്ന് നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവം അതിന് പോഷണം നിവർത്തിക്കേണ്ടെന്നതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാസനം എന്ന് എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ ഞങ്ങൾ അറിയിക്കുന്നെങ്കിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടെന്നതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. 2 നിങ്ങൾക്ക് ലുവിതയിലുള്ളവർക്കും ലുവിക്കതിയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുള്ള സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. വ്യക്തീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. തത്വജ്ഞാനവും വെറും മനസ്സിനെയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാപങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവരിന്നല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹസ്വരൂപവുമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ജ്ഞാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവനായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുമായി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ, വരുവാനിരുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നത് ഇതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ഇരുത് തെറ്റിദ്ധരിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷികകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടരുത് എന്ത്, കീഴ്പ്പെടുന്നത് എന്ത്. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും ആരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഠാഭിഷേകം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. യോഗ്യം ബാറക്കുമോർ. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിച്ചിരിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശം വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വാക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവാ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ നിന്റെ വഴികളെയും മോശയെയും തന്റെ പ്രവൃത്തികളെയും ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവനെല്ലാം ഇപ്പോഴും പരസിക്കുകയില്ല, എന്നേക്ക് കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തുകൊണ്ട് നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തുകൊണ്ട് നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയേക്കും ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമനത്തോടായിരുന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയിട്ട് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ഹൃദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്ക് അവന്റെ കൽപ്പനകളെ ഓർക്കാതിരിക്കുന്നവർക്ക് തന്നെ യഹോവ അതിന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവയെ, നീ ഏറ്റവും വലിയവൻ. മഹത്വം ദേശത്ത് നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. മേഘങ്ങളെ തന്റെ പേരാക്കി കാറ്റിന് ചെറുകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുപോലെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. കാറ്റുകളെ അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആയിക്കൊണ്ട് നോടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശ്വാസിയാൽ ഓടിച്ചു. നിന്റെ ഇടിമുഴക്കത്താലോ ബന്ധപ്പെട്ടു മലകൾ പൊങ്ങി താഴ്വരകളാണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടെന്നതിന് നീ അവയ്ക്ക് കടന്നുകൂടാതെ ഒരു അത് തീർത്തു. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു. അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് കയറിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. വീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങളെ പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്സവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനിലെ ദേവദാരുക്കൾ തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരിഞ്ഞാറൊക്കെ സരള വൃക്ഷങ്ങൾ പ്രാർത്ഥനമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. നീരുട്ട് വരുത്തുന്നു. രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. തങ്ങളുടെ ഉകകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു. സന്ധ്യ വരെയുള്ള അവന്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു. ജ്ഞാനത്തോട് നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവും ഉള്ള സമുദ്രം അതാകിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കുളിപ്പാണി ഉണ്ടാക്കിയ ലിവ്യാഭാനുണ്ട്. തക്ക സമയത്ത് പിൻകിട്ടേണ്ടെന്നതിനായി ഒക്കെ നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പിറക്കുന്നു. തിരക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ക്ഷമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് തിരികെ തീരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മനകളെ തൊടുന്നു, അവ പോകുന്നു. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന്റെ കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിരിക്കും സ്തുതി. ആദ്യമുതലും നേഹം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കൂറും ഞാൻ നടത്തി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വളരെ അത്ഭുതകരമായി ഓരോ നിമിഷവും നമ്മളെ താങ്ങുകയും നടത്തുകയും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അസ്വസ്ഥകരമായ നിമിഷങ്ങളിലും പതറിപ്പോകാതെ തന്റെ ബലമുള്ള ഭുജങ്ങളിൽ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കരുണയും ഈ പ്രഭാതം സ്വസ്ഥമായി ആ സന്നിധിയിലായിരിക്കണ്ടക്കോണം നമുക്ക് തന്നിരിക്കുന്ന വലിയ ധന്യമാർ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തമായിരിക്കുന്ന സ്ഥാനത്ത് ഭയത്തോടും ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ എല്ലാ കൃപകളും ഉയരങ്ങളിൽ നിന്ന് ചൊരിഞ്ഞു തരണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആമുഖം കുറിക്കുകയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി ഇന്ന് ഈ ശുശ്രൂഷയില് ദൈവവചന ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആദരണനായ വന്നിയ ബെന്നിയേച്ചനെയും നിങ്ങളെല്ലാവരുടെ പേരിൽ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവവിശ്വാസികളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും അതിൽ കൂടി ആത്മീയ നിറവ് പ്രാപിപ്പാനും ഈ പ്രാർത്ഥന മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഡാലസിൽ നിന്ന് ശ്രീമതി ശാന്തമാൻഡി ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നവയാണ്. ശാന്തമാൻഡി,
സുവിശേഷ ഗീതങ്ങൾ 271 പാട്ട്, പഴയ പാട്ടാണ്. കരുതുന്നവൻ ഞാനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരുക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരുക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിടും കൃപയാൽ. എന്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലോ വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യയുഗ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നും നേക്കം തന്നെ ആമീൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനും പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സൂക്ഷ്മം പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് ഭാവിയുടെ അടി ആരോട് കരുണ ചെയ്യുന്ന വിശേഷജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയാമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
മറയ്ക്കുമ്പോൾ ദൈവമായ കർത്താവേ എന്നെ കൃപയെ ഞാൻ നിരസിക്കുന്നില്ല, എനിക്ക് തന്നിട്ടുള്ള നൽവരങ്ങളെ ഞാൻ നിഷേധിക്കുന്നുമില്ല, എന്നോടുള്ള അതിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല, എങ്കിലും ഞാൻ നിന്റെ കരുണകൾക്ക് അയോഗ്യനെന്ന് സമ്മതിക്കുന്നു. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. അവേശ്യസ്ത്രീയെപ്പോലെ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു, അവർക്കെന്ന പോലെ നീ എനിക്ക് പാപപരിഹാരം നൽകണമേ. അജ്ഞാനായക്കാരത്തെപ്പോലെ ഞാൻ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു, അവളെപ്പോലെ എന്നെ കൈക്കൊള്ളണമേ. എന്റെ വിചാരങ്ങൾ കൊണ്ടും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്റെ ജീവിതമെല്ലാം ഞാൻ നിന്നെ കോപിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാപകൾ ഒരുതിനെ പോലെയും നിന്റെ ആട്ടിൻതൊഴുത്തിലെ ആടുകൾ ഒന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരം കൊടുത്തിട്ടുള്ള പാപമുള്ളൊരുവിനെ പോലെയും എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവ് എന്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് എന്റെ കുറ്റങ്ങളെ കഴുകണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ, തെറ്റുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവ് നിന്റെ ദയയാകുന്ന സ്വപ്നം കൊണ്ട് നിന്റെ കരുണയാകുന്ന വെള്ളം കൊണ്ട് എന്നെ മേൽ തളിക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതായിട്ട് എന്നെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ എന്റെ ചുണ്ടുകളെ തുറക്കണമേ. രാമ്പോലും പുണ്യവാന്മാരോടുകൂടെ ഞാൻ നിന്നെ പോയിട്ട് പോകാൻമാറാകണമേ. അത് നിന്റെ ശുശ്രൂഷകന്മാരായ മാലാകമാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ഓശോബകൂല സുബാൻ ലവൽ മീൻ. ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വളരെ അനുഗ്രഹീതമായി ഒരു ബുധനാഴ്ചയോട് പ്രത്യേക ദൈവമാതാവിന്റെ നാമധേയത്തിൽ ബുധനാഴ്ച പ്രത്യേകമായി പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും ക്രമീകരിക്കുന്ന ഈ ദിവസം ദൈവമുമ്പാകെ ശാന്തമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തന്ന ലഭ്യമായ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും ഓരോ ബുധനാഴ്ചയും നമുക്ക് ശാന്തമായി കർത്തൃസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവം ചേരുന്ന വലിയ കൃപകളെ ഓർത്ത് നമുക്ക് ആരാധിക്കാനുള്ള അവസരം ദൈവം നമുക്ക് നൽകുന്നതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ നിമിഷവും ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് കൂടുതൽ ആന്തരികമായി കർത്തൃസന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഒരു പ്രേരക ശക്തിയായി നമ്മെ നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ഈ അടുത്ത നാളുകളിലൊക്കെ പലപ്പോഴും നമ്മുടെ നാടുകളിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പലതരത്തിലുള്ള മനുഷ്യൻ ഉളവാക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള പ്രതിബന്ധങ്ങളാണെങ്കിലും ഒക്കെ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് തന്നെ പലപ്പോഴും അവിടെ ഇവിടെയും അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്ന വാർത്തകളും അറിയുന്ന സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. എങ്കിലും മാറ്റമില്ലാത്തവനായ ദൈവസന്നിധിയിൽ നിരന്തരം മാറ്റോടുകൂടി അടുത്തു വരുവാണ്ടക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം. 25 സങ്കീർത്തനം 4 വാക്യം നമ്മളിപ്പോഴും ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയാകട്ടെ നിരന്തരം നമ്മളെ നയിക്കേണ്ടത്. ദൈവമേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. പലപ്പോഴും ലോകം അതിൻ്റെതായ നൂതന സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള പുതിയ അറിവുകളും ഒക്കെ അനുനിമിഷം ആവിർഭവിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ പറ്റിയുള്ള യാഥാർത്ഥ്യം തന്നെ പല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ചില സാങ്കല്പിക കഥാപാത്രങ്ങളായി മാത്രമൊക്കെ നിലനിന്നുകൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിരിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുമ്പോഴും മനുഷ്യന് മാറ്റമില്ല, മനുഷ്യന്റെ ആത്യന്തികമായ സ്വഭാവത്തിന് ജീവിത ശൈലിക്ക് മാറ്റമില്ല, അത് നിർമ്മിച്ച ദൈവത്തിന് മാറ്റമില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ തന്നെ തിരിച്ചറിവുണ്ടായി. ആ ദൈവമേ നിന്റെ പാതകൾ എന്നെ കാണിക്കണമേ, നിന്റെ വഴികളിൽ കൂടി എന്നെ നടത്തണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ ഒരു ഭക്തൻ ഹൃദയത്തിൽ ഉരുവിടുമ്പോൾ ലോകത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് നമ്മുടെ ചലനങ്ങളെ മാറ്റാതെ ദൈവപാതയിൽ തന്നെ ശ്രദ്ധയോടെ ചുവടുവെക്കുവാനും അതിൽ കൂടി ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും നിത്യതയുടെ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ദാനമായി അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധ സഭ നമ്മളെ വളരെ ബോധ്യത്തോടുകൂടി തിരിച്ചറിവിലേക്ക് നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലുമൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരനുഭവമായി ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഏത് അസ്വസ്ഥതയുടെ മധ്യത്തിലും ദൈവമേ എന്ന് ചങ്കത്തടിച്ചു കൊണ്ടുന്ന വിരലടിക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായിട്ടാണ് നമുക്ക് ഒരു സാന്ത്വനം, ഒരു വലിയ ശാന്തത നമുക്ക് ലഭ്യമാകുന്നത്. അത് ലോകത്തിന്റെ ബുദ്ധി കൊണ്ട് ലഭിക്കുന്നതല്ല, ഭക്തന്റെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ആന്തരിക അനുഭൂതിയാണെന്നുള്ള തിരിച്ചറിവ് ഒരനുഭവമായി നമ്മളിൽ നിലനിൽക്കുവാനും വിട്ടുപോകാത്ത ഒരനുഭവമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ അവരുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും ഈ പ്രാർത്ഥന നമ്മുടെ നാവിൽ നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. ദൈവമേ നിന്റെ പാപങ്ങളെ എനിക്ക് കഴിച്ചു തരണമേ, നിന്റെ തിരുവചനത്തെ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ ശാശ്വതമായ പാറയിൽ നയിക്കണമെന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് 26 പരിശുദ്ധ മാത്യസ്തുതിയൻ ബാവയുടെ ഓർമ്മയാന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ സഭയിലെ ഏറ്റവും മാതൃകാപരമായി ജീവിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. മലങ്കര സഭയുടെ ചൈതന്യവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വത്തിൽ കൊണ്ടു നടന്ന് അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി യത്നിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ ബത്തിലിയോസ് മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവ. അദ്ദേഹം ഈ അമേരിക്കയിലും കടന്നു വരുവാനും നമ്മുടെ പല പള്ളികളിലും ഒക്കെ സന്ദർശിക്കുവാനും വിശ്വാസികളെ അനുഗ്രഹിക്കുവാനും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ട്. പലരുടെ ഹൃദയത്തിൽ വളരെ വിട്ടുപോകാത്ത ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ പിതാവിന്റെ. ശാസ്താംകോട്ട മൗണ്ട് ഹൊറേബിലാണ് ആ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ പിതാവിനെ പ്രത്യേകമായിട്ട് മധ്യസ്ഥയിൽ ഓർക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം 21 തുമ്പോൺ ഭദ്രാസനത്തിന് വളരെ സുദീർഘമായ, വളരെ ശ്രേഷ്ഠമായ, മാതൃകാപരമായ നേതൃത്വം കാഴ്ചവെച്ച ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഭാഗ്യ സ്മരണാർഹനായ അഭിനേതാവ് ഫിലിപ്പോസ് മറിയൂസ് യോസഫ് സിരുവേനിയെ പ്രത്യേകമായിട്ട് ഓർക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് 21. ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ദർശനബോധവും സഭയ്ക്കുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭദ്രാസനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള നന്മ വാക്കുകൾക്ക് അതീതമാണ്. രണ്ട് പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കും. ഇപ്പോഴും സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ബെന്യേച്ചൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛനാണ്. ഡോക്ടർ ജോർജ് ഡാനിയൽ അച്ഛൻ അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. എനിക്കറിയാം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട അച്ഛനെ, കാരണം എപ്പോഴും മാസത്തിലൊന്നെങ്കിലും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രയറിലുണ്ട്. ഏത് സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഏറ്റവും താല്പര്യത്തോടെ ഈ ശുശ്രൂഷയെ കാണുകയും ഇതിന് നയിക്കുന്ന ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് അച്ഛന്റെ നല്ല വാക്കുകളും സാന്നിധ്യവും പ്രാർത്ഥനയും ഒക്കെ. നിങ്ങളെല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഴുത്തു വിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതം ആലപിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. നമുക്ക് സാധാരണ നമ്മൾ പാടാറുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിക്കണമേ എന്നുള്ള അനുതാപത്തിന്റെ അപ്രേമിന്റെ ബോബുസായുടെ അകത്തുള്ള ഒന്ന് രണ്ട് പാട്ടുകളാണ് പാടുന്നത്.
കർത്താവേ വഞ്ചാദീവുകളും കുടിലത തന്ത്രമാതൊക്കെയുമേ നിത്യമാകും ബ്രഹ്മലമാണാമേ കർത്താവേ കോപമടുക്കാതെ വൈരപാടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു ദൃമ്മലമാ ചിത്തമേനീക്കീടണമേ നാഥ കോപമടുക്കാതെ വൈരപാടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നൃമ്പലമാ ചിത്തമെനിക്കീടണമേ കർത്താവേ മാലിനതയിൽ നിൻ നൊഴിയുന്നതുമീ ലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാ നൃമ്മല ചിത്തം നൽകണമേ കാമവികാരമശുദ്ധതയും സുഖഭോഗവുമീ വകയൊന്നും നിരൂപിക്കാതെയിരിക്കുന്ന നൃമ്മല ചിത്തം നൽകണമേ അതിഭക്ഷണവും ലഹരിയേഴും സാധാരമെന്നിവയൊന്നിലുമേ പ്രിയമില്ലാതെയിരിക്കുന്ന നൃമ്മല ചിത്തം നൽകണമേ.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ബെന്നിയച്ചനെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശുശ്രൂഷ പങ്കെടുക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ദിവസം ചിന്തിക്കുവാനായിട്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിലെ, ഈ ലോക ജീവിതത്തിലെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓനപ്പെട്ട രാജേഷത്തിന് ഈ സമയത്ത് പറഞ്ഞതുപോലെ വളരെയധികം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കൂടിയും സാമൂഹിക ചുറ്റുപാടുകൾ കൂടിയാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ കാലം എന്ന് പറയുന്നത് തന്നെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വലിയൊരു മഹാവിപത്തായി ഇന്നും ലോകത്തില് അത് നിൽക്കുകയാണ്. ലോകശാന്തിക്ക് വേണ്ടിയിട്ടൊക്കെയും ലോകത്തിലുടനീളം എല്ലാ ക്രൈസ്തവ സഭകളും അതുപോലെ എല്ലാ മതങ്ങളും പ്രത്യേകമായിട്ട് അവരുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ഇതിനെ, ഈ ലോകശാന്തി ലോകമൊക്കെയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന ഒരല്പസമയത്തേക്ക് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനിൽ ഉണ്ടാകുന്ന മൂന്ന് തരത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരാശയിൽ നിന്ന് ശൂന്യതയിലേക്കുള്ള വളർച്ച, ശൂന്യതയിൽ നിന്ന് ആകുല ചിന്തയിലേക്കുള്ള മനുഷ്യന്റെ യാത്ര, ഇതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലെ ഈ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളിലെ സഭകളിലെ എവിടെ നോക്കിയാലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും കാണുവാനായിട്ട് സാധിക്കും. ഡെസ്പെയർ, എംപ്റ്റിനെസ്, ആൻസൈറ്റി. മനുഷ്യൻ നിരാശനാകുന്നു. നിരാശയുടെ അനുഭവം ജീവിതത്തിൽ കൂടുമ്പോൾ ശൂന്യതാബോധം ഉണ്ടാകുന്നു. ശൂന്യതാബോധം കൂടുമ്പോൾ ആകുല ചിന്ത വർദ്ധിക്കുന്നു. പലതരത്തിലാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിരാശയിൽ നിന്ന് ശൂന്യതയിലേക്കും ശൂന്യതയിൽ നിന്നും ആകുല ചിന്തയിലേക്കും മനുഷ്യൻ കടന്നു പോകുന്നു. അതിന്റെ മറുവശത്ത് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. ശൂന്യതയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് മുന്നോട്ട് വരുവാൻ സാധിക്കണം. ആകുല ചിന്തയിൽ നിന്ന് സംതൃപ്തിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കണം. ഒന്ന്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും ശൂന്യതാബോധത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിന്റെ ബോധത്തിലേക്കും ആകുല ചിന്തകളിൽ നിന്ന് സംതൃപ്തിയുടെ അനുഭവത്തിലേക്കും നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ പോക്കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് ശ്രീകൃഷ്ണ സൈക്കോളജിയുടെ ഒരു പഠന വിഷയമാണ് എക്കാലത്തും നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള മനുഷ്യന്റെ യാത്ര. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരാശ വളർന്ന ശൂന്യതാബോധത്തിലേക്കും ശൂന്യതാബോധം വളർന്ന ആകുല ചിന്തയിലേക്കും മനുഷ്യൻ കടന്നു വരും, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരും. അതിന് പകരമായി പ്രത്യാശയിൽ നിന്ന് ദൈവസാന്നിധ്യ ബോധത്തിലേക്ക് നമുക്ക് വരുവാനും ദൈവസാന്നിധ്യ ബോധം സംതൃപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനും സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം നാം പ്രത്യേകം നോക്കണം. അപ്പൊ ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത് നിരാശയും പ്രത്യാശയും ജീവിതത്തിൽ ഉണ്ടാകുന്നു, ഇതെങ്ങനെ നാം നേരിടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അതിന് നാം ഒന്ന് ചിന്തിക്കുന്ന ഒരു അല്പനേരം നമുക്ക് പഴയ നിയമത്തിലെ ഒരു ചിന്ത ഞാൻ കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 1 രാജാക്കന്മാർ 19:7 യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് വളരെയധികം പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പല പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ പറയുന്നത് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ ബാലിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ടുവന്ന വിവരമെല്ലാം ആഹാബ് ഇസബേലിനോട് പറഞ്ഞപ്പോൾ ഇസബേല് ഏലിയാവിന്റെ അടുക്കൽ ഒരു പ്രത്യേക ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ കൊന്നിരിക്കും എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഉടനെ ഏലിയാവ് വളരെയധികം ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെട്ട് ബേർശബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിക്കുകയാണ്. എന്നിട്ട് ഏലിയാവ് മരുഭൂമി ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏലിയാവ്, നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഏലിയാവ്, ഒരിസബേല് ഭയപ്പെടുത്തിയപ്പോൾ ഭയപ്പെട്ട് ഓടുന്ന ഏലിയാവ്, അവിടെ ചെന്ന് ഒരു ചൂരച്ചയുടെ തണലിൽ നിന്ന് മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഇരുന്ന് ഏലിയാവ് പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എന്റെ ജീവനെ എടുത്തോളണം, ഞാൻ അത്ര നല്ലവനായ ഒരു മനുഷ്യനൊന്നുമല്ല. അങ്ങനെ നിരാശപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ വന്ന് അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുന്നു. അവൻ ഉണർന്നു നോക്കിയപ്പോഴേ അവിടെ കാണുന്നത് ഒരു ഒരു കല്ലിന്മേ ചുട്ട ഒരു അപ്പവും ഒരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നതാണ്. അപ്പൊ ഏലിയാവിത് തിന്നുകയാണ്, വെള്ളവും കുടിച്ചു, പിന്നെയും കിടന്നു. അവിടെ രണ്ടാം പ്രാവശ്യം അവനെ തട്ടുന്നു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന്. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, എന്നിട്ട് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 രാവും 40 പോലെ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നതായിട്ട് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ അവന് ഒരു ഗുഹയിൽ ചെന്ന് അവിടെയും രാപാർത്തിട്ട് ആ സമയത്ത് ഏലിയാവിന് അരുളപ്പാടുണ്ടായി, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അപ്പൊ അതിനെ അവൻ പറയുകയാണ്, ഞാന് യഹോവയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു, പിന്നെ ഇസ്രായേൽ മക്കള് യഹോവയുടെ നിയമത്തെ ഉപേക്ഷിച്ച് യാഗപീഠങ്ങളെ ഇടിച്ച് പ്രവാചകന്മാരെ വാൾകൊണ്ട കൊന്നു, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എനിക്ക് ജീവഹാനി വരുത്തുവാനായിട്ട് ദൈവ സഭയിൽ നോക്കുന്നു. ഉടനെ നമുക്ക് അറിയാം, ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം പിന്നെ കൊടുങ്കാറ്റിൽ ഉണ്ടെന്ന് നോക്കി, പിന്നെ ഏലിയാവോടെ കഴിയുന്നു, അതിനുശേഷം കാറ്റിലുണ്ടോ നോക്കുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഭൂകമ്പത്തിന് ശേഷം തീ ഉണ്ടാകുന്നു, തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മധുരസ്വരം അവിടെ ഉണ്ടായി, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. ഇത് വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന, ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു ഭേദഭാഗം. നിരാശയുടെ നാമ പലപ്പോഴും അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചിലപ്പോ ചിന്തിക്കുക, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തോളണമേ, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല എന്ന് പറയുമ്പോഴേ യഹോവയുടെ ദൂതൻ വന്ന്, ഇല്ല എഴുന്നേക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറയുന്നു. കർത്താവ് സ്നേഹിതരെ, നമ്മുടെ ജീവിതം ഒരു ദൂരയാത്രയാണ്. നമ്മുടെ ആ ജീവിതയാത്രയിലെ കയറ്റവും ഇറക്കവും താഴ്ചയും ഉയർച്ചയും പലപ്പോഴും നമുക്കുണ്ടായേക്കാം. അതുപോലെ തന്നെ ഇരുട്ടിന്റെയും നിരാശയുടെയും പാതയിൽ നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഈ ചൂരച്ചെടിയുടെ കീഴുള്ള നിരാശയുടെ അനുഭവം നമ്മെ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെടുത്തേണ്ടതൊന്നല്ല എന്ന് നാം തിരിച്ചറിയണം. ഏത് വിശുദ്ധനായ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങള് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് അന്ധകാരത്തിലാക്കേണ്ട കാര്യമില്ല എന്ന് നാം ഓർക്കുക. അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുമ്പോൾ, ഈ താൽക്കാലികമായ നിരാശയെ അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് നമുക്ക് ലഭ്യമായിത്തീരും. ഏലിയാവിനെ യഹോവയുടെ ദൂതൻ തട്ടി ഉണർത്തി ദൂരയാത്ര ചെയ്യുവാനായിട്ട് ഒരുക്കുന്നു. നീ ഇനിയും പോകേണ്ടതാണ്, നീ ദൂരയാത്ര ചെയ്യേണ്ടതാണ്, നീ ഏലിശായെ നിനക്ക് പിൻഗാമിയായിട്ട് അഭിഷേകം ചെയ്യേണ്ടതാണ്, നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള ആളാണ്. ഇതെല്ലാം പറഞ്ഞ് ഏലിയാവിനെ ശക്തീകരിക്കുന്നവനായ ദൈവമാണ് അവിടെ നാം കാണുന്നത്. അപ്പൊ എനിക്ക് ജീവഹാനി വരുത്തുവാൻ അവർ നോക്കുന്നു എന്നാണ് ഏലിയാവിന്റെ പരാതി. പക്ഷേ അവിടെ നാം ഓർക്കുക, യഹോവ പറയുകയാണ്, നിനക്ക് പോകുവാനുണ്ട്, നീ മുന്നോട്ട് പൊയ്ക്കോ, നിന്റെ ഭാവിയില് നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനായിട്ടുണ്ട്, അവിടെ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇതേ ഒരു അനുഭവമാണ് യാക്കോബിന്റെ കാര്യത്തിലും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യാക്കോബ് ഒരു സമയത്ത് പറയുന്നുണ്ട്, സകലവും എനിക്ക് പ്രതികൂലം, ഒരു മകൻ നഷ്ടപ്പെട്ടു, ജോസഫ് എവിടെയാണെന്ന് അറിയുന്നില്ല, ദേശത്ത് ക്ഷാമം, അതിനുശേഷം ബെന്യാമിനെ കൊണ്ടുചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഒരു കാര്യമാണ്, താൽക്കാലികമായ അന്ധകാരത്തിന്റെ ഫലമായിട്ട് മറഞ്ഞിരിക്കുന്ന നന്മകളെ കാണുവാൻ യാക്കോബിന് സാധിക്കുന്നില്ല. തന്റെ മകനായ യോസേഫ് ഉന്നത സ്ഥാനത്തിരിക്കുന്നുവെന്ന് യാക്കോബ് അറിയുന്നില്ല. ശിമയോന് അപകടമൊന്നും പറ്റിയില്ല എന്ന് മനസ്സിലാകുന്നില്ല. ബെന്യാമിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇരട്ടി ആഹാരം പങ്ക് ലഭിക്കുന്നതിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. സ്ഥിരമായ ക്ഷാമത്തിൽ നിന്നും അവർ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അപ്പൊ മറഞ്ഞിരിക്കുന്നതായ നന്മകൾ ദൂരയാത്ര ചെയ്ത് നാം പ്രാപിക്കേണ്ടതുണ്ട്. അപ്പൊ നിരാശയുടെ ചുരച്ചെടിയുടെ കീഴിൽ വിശ്രമിക്കേണ്ടവരല്ല നമ്മൾ എന്ന് നാം ഓർക്കുക. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി ദൈവരാജ്യത്തെപ്പറ്റി എരിവോടെ പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കേട്ടിട്ട് വരുവാനുള്ളത് നീ തന്നെയോ? ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമെന്ന് സംശയത്തോടെ ചോദിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഇന്നത്തെ ലോക സംഭവങ്ങളെ കാണുമ്പോൾ ദൈവം ചരിത്രത്തിന്റെ കർത്താവാണോ, ചരിത്രത്തിനെ നിയന്ത്രിക്കുന്നുണ്ടോ, ഈ ലോകം ഏതെങ്കിലും ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് എന്ന് തുടങ്ങിയ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വളരെ ദൂരം ചരിത്രത്തോടെ യാത്ര ചെയ്യുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആത്യന്തികമായി ചരിത്രത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവിനോടുകൂടെയാണ് നമ്മുടെ ജീവിതയാത്ര എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ ഉറപ്പിക്കുന്നത്. വ്യക്തികളുടെ ജീവിതത്തിനും സമൂഹത്തിന്റെ ജീവിതത്തിനും ഇത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിലത്രേ നാം വിശ്വസിക്കുന്നത്. അപ്പൊ സാമൂഹികമായിട്ടുള്ള തിന്മകൾ നമുക്കറിയാം. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസിന്റെ കാലമാണ്. പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെയും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ളതും പെർവേർട്ടഡുമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിച്ച് മനുഷ്യരാശിയെ പലപ്പോഴും അന്ധകാരത്തിലാക്കി കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സാമൂഹികമായ ഒരു നിരാശ, ഒരു സോഷ്യൽ ഡെസ്പെയർ നമ്മൾ പലപ്പോഴും അന്ധകാരത്തിലാക്കി കളയുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടൊക്കെയും കർത്താവിനോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ അന്ധകാരം മാറി പ്രകാശത്തിന്റെ കിരണങ്ങൾ പിന്നെയും പിന്നെയും വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എല്ലാം ഒരേ വഴിയിൽ കൂടി യാതൊരു തട്ടും തടവും കൂടാതെ പുരോഗമിക്കുമെന്നുള്ള കേവലമായൊരു ശുഭാപ്തി വിശ്വാസത്തിന്മേൽ മാത്രം നാം ചരിത്രത്തെ കാണുന്നുവെങ്കിൽ അത് നമ്മെ നിരാശപ്പെടുത്തും. നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ ആധുനിക കാലത്ത് 19-ാം നൂറ്റാണ്ടിലെ ചിന്തകന്മാർക്കും 20-ാം നൂറ്റാണ്ടിലെ ചിന്തകന്മാർക്കും ഒക്കെ അവിടെ ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരു പിന്നെ ഒരു ഒരു ചിന്താഗതിയാണ്. അതായത് പിന്നെ ശുഭാപ്തി വിശ്വാസം, ഇങ്ങനെ അതിലേക്കൊണ്ട് മുന്നോട്ട് പോവുക, അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് പലപ്പോഴും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഒരു പ്രസിദ്ധ ചിന്തകനായ HG Wells പിന്നെ അദ്ദേഹത്തിന്റെ ലേഖനത്തില് ഒരിടത്ത് പറയുന്നുണ്ട്, ലോകം പല സംസ്കാരങ്ങളോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, എന്നിട്ട് കിഴുക്കാൻ തൂക്കായ ഒരു വലിയ പാറക്കെട്ടിൽ നിൽക്കുന്നതായിട്ട് HG Wells വിവരിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഉദ്ധാരണം, അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവ് വളരെയധികം പ്രയാസമാണെന്ന് ഈ HG Wells തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം കാണുന്നത് ലോകത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അനുസ്യൂതമായ പുരോഗമനം മാത്രമാണ്. ആ ഒരു പുരോഗമന രീതിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ തകർക്കാനുള്ള മനുഷ്യന്റെ പാപത്തെ ഈ ചിന്തകന്മാരാരും വേണ്ടത്ര കണക്കിലെടുത്തില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ അണുയുഗത്തിൽ സാമൂഹ്യ നിരാശ നമ്മുടെ അടിസ്ഥാനങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആധുനിക യുഗത്തിലെ സയൻസ്. ശാസ്ത്രീയമായി നാം അഡ്വാൻസ് ചെയ്തു, പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് വളരെയധികം മുന്നോട്ട് പോകുന്നെങ്കിലും ഭയം എന്നുള്ളത് മനുഷ്യനെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് വാസ്തവമാണ്. പലപ്പോഴും നാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പുരോഗമിച്ചില്ലെന്ന് വരും. നാം നടത്തിക്കൊണ്ടുവരുന്ന ബിസിനസ്സുകൾ തകർന്നെന്ന് വരാം. നമ്മുടെ മക്കൾ നമ്മുടെ ഇഷ്ടപ്രകാരം വളർന്നു വന്നില്ലെന്നും അവരെ നമ്മുടെ ഇഷ്ടപ്രകാരം ചിന്തിക്കുന്നില്ലെന്നും പെരുമാറുന്നില്ലെന്നും നമ്മൾ കരുതിയേക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ പ്രതികൂലമായി തീർന്നേക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾക്കൊന്നും നമുക്ക് ഫലം കണ്ടില്ലെന്ന് വരാം. നമ്മിൽ നിന്നും നന്മ അനുഭവിച്ചവരെ നാം ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് നമ്മളോട് ഉപകാരം കാണിക്കാതെ നന്ദിയേട് കാണിച്ചെന്ന് വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്താ? വിശുദ്ധ പൗലോസിനെ പോലെ ജീവിതത്തെ നോക്കി ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് അവിടെയാണ്
പുതിയ നിയമത്തിന്റെ ആഗമാനം നോക്കിയാൽ നിരാശയുടെ ചിന്ത നാം കാണുന്നില്ല. നേരെ മറിച്ച് വലുതായ ഒരു ജീവിത പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ ദൂരയാത്ര ചെയ്യുന്നതിന് ആവശ്യമായ ദൈവം നമുക്ക് തരുന്നു. ആ പ്രശാന്തത അനുഭവിക്കാതെ വലിയൊരു സംഘത്തിന്റെ കൂട്ടായ്മ ക്രിസ്തു നമുക്ക് സഭയിൽ കൂടെ പ്രദാനം ചെയ്യും. മറഞ്ഞിരിക്കുന്ന ഭാവിയിൽ നാം ചെയ്തു തീർക്കേണ്ട വലിയ കാര്യങ്ങളുടെ ദർശനം യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം മൂലം നമുക്ക് ലഭിക്കുന്നു. എഴുന്നേൽക്കുക എന്ന് അവൻ നമ്മെ വിളിക്കുകയാണ്. നാം ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ശക്തി പ്രാപിച്ച് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കൂട്ടുപ്രവർത്തകരായി തീരുവാനൊരു വിളിയാണ്. രണ്ടാമതായിട്ട് അപ്പൊ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് മനുഷ്യൻ കടക്കേണ്ട ആവശ്യകത. രണ്ടാമതായിട്ട് സമയക്രമ മൂലം ഞാൻ ചുരുക്കിയാണ്. രണ്ടാമതായിട്ട് ശൂന്യതയും സാന്നിധ്യവും. എന്തിന് പലപ്പോഴും ജീവിതത്തിലെ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ് വാക്വം. ഒരു വല്ലാത്തൊരു വാക്വം മനുഷ്യന്റെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു. അനുഗ്രഹത്തിന്റെയും കൃപയുടെയും വിശ്വാസത്തിന്റെയും ശൂന്യത മനുഷ്യനിലൊക്കെയും കാണുവാൻ സാധിക്കുന്നു. 139 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇത് സാന്നിധ്യബോധമാണ് ദാവീദിന്റെ. എന്നാൽ യോബിന്റെ പുസ്തകത്തിലെ തന്റെ പ്രതികൂലങ്ങളുടെ നടുവില്, രോഗങ്ങളുടെ നടുവില്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നുപോകുന്ന യോബ് തന്റെ പുസ്തകത്തിലെ ഇരിയോബിന്റെ പുസ്തകം 23:8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല. അപ്പൊ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ശൂന്യതയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര. നമുക്കൊക്കെയും ശൂന്യതയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടായേക്കാം, പക്ഷേ ശൂന്യതയിൽ നിന്ന് ദൈവസാന്നിധ്യ ബോധത്തിലേക്ക് വളരുമ്പോഴാണ് ഒരു മനുഷ്യൻ നാം ക്രിസ്ത്യാനിയായി തീരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഏത് ജീവിതാവസ്ഥയിലും ശൂന്യത കൂടാതെ ദൈവസാന്നിധ്യ ബോധം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആത്മീയമായ വളർച്ചയുടെ ലക്ഷണമാണ്. യോബിന്റെ ജീവിതത്തിൽ വന്നുചേർന്ന വലിയ പ്രയാസഘട്ടത്തില് 4 അന്വേഷിച്ചിട്ടും ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. പല കാരണങ്ങളുണ്ട് ദൈവസാന്നിധ്യം അനുഭവപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് തോന്നാം. ദൈവസാന്നിധ്യം യാഥാർത്ഥ്യമല്ല എന്ന് പലപ്പോഴും പല കാരണങ്ങളാലും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവസാന്നിധ്യത്തിൽ നിന്നും നമുക്കൊരിക്കലും ഒളിച്ചോടിപ്പോവാൻ സാധിക്കുന്നതല്ലെന്ന് സങ്കീർത്തനക്കാരന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. താൽക്കാലികമായിട്ട് ചില മൂടൽമഞ്ഞുകള്, ചില അന്ധകാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ആവരണം ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ നമ്മെ അകറ്റിയെന്ന് നമുക്ക് വിചാരമുണ്ടായേക്കാം. നമ്മൾ ഓർക്കേണ്ടതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, യെശയ്യാപ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങളെ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളത്ര അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കിമാറാക്കിയത്. അപ്പോഴ് ആത്മീകമല്ലാത്ത ജീവിതം, അനാത്മീകമായ ജീവിതം ദൈവസാന്നിധ്യ ബോധത്തെ കുറച്ചു കളയുന്നു എന്നുള്ളത് ഒരു സാർവത്രികമായ ഒരു സത്യമാണ്. നമ്മൾ പലപ്പോഴും പല നല്ല കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസാന്നിധ്യമില്ല എന്ന് നാം മനസ്സിലാക്കുക. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് പ്രകൃതിയെ ആസ്വദിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം ഓർക്കുക, നമുക്കെന്തോ തകരാറുണ്ട്. ദുർമാർഗിയായ ഒരു മനുഷ്യന് വിശുദ്ധന്മാരുടെ സംസർഗം അസഹനീയമായി തോന്നിയേക്കാം. ചിലർക്ക് പള്ളിയിലെ ആരാധന കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ അതൊരു സാമൂഹ്യ സമ്മേളനമായിട്ട് സോഷ്യൽ ഗ്യാതറിംഗ് ആയിട്ട് മാത്രം തോന്നിയേക്കാം. പ്രാർത്ഥന കൂട്ടത്തിൽ വരുമ്പോഴേ അത് ശബ്ദത്തിൽ കവിഞ്ഞ് കുറച്ച് പാട്ടുകൾ പാടുന്നതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പൊ നാം ഓർക്കണം, ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. മനുഷ്യരോട് പിണങ്ങിയിരിപ്പാനും ദൈവത്തോട് ഇണങ്ങിയിരിപ്പാനും ഒരിക്കലും സാധിക്കില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, മനുഷ്യരോട് പിണങ്ങിയിരിക്കുകയും ദൈവത്തോട് ഇണങ്ങുവാൻ ശ്രമിക്കുന്നത് നടപ്പുള്ളൊരു കാര്യമല്ല. വൈരാഗ്യം, പ്രതികാരം, അസൂയം എല്ലാം ദൈവസാന്നിധ്യ ബോധത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്, കെടുത്തിക്കളയുന്നതാണ് എന്ന് കോൾറിഡ്ജിന്റെ ഒരു വലിയൊരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ചില പാവഭേദങ്ങൾ ദൈവ സാന്നിധ്യത്തെ താൽക്കാലികമായി ഇല്ലാതെയാക്കുന്നു. ജീവിതത്തിൽ വീഴ്ചയും താഴ്ചയും ഉണ്ടാകും, പക്ഷേ ദൈവ സാന്നിധ്യ ബോധത്തെ അത് സമ്പൂർണമായിട്ട് നശിപ്പിച്ചു കളയേണ്ട ഒന്നല്ല എന്നുള്ള കാര്യം നാം ഓർക്കുക. മറുരൂപമലയിൽ വെച്ച് കർത്താവിന് ശിഷ്യന്മാർക്കും ദൈവ സാന്നിധ്യ ബോധത്തിന് ഉത്കടാവസ്ഥയിലേക്ക് കടന്നു. ആ ഉത്കടാവസ്ഥയും താഴ്വരയിലെ നിരാശാബോധവും നമുക്ക് ഓരോ ഘട്ടങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കാർമേഘങ്ങൾ കൊണ്ട് സൂര്യൻ മൂടപ്പെടുമ്പോൾ സൂര്യൻ അവിടെ ഇല്ല എന്ന് വരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവ സാന്നിധ്യം നമുക്ക് ചിലപ്പോഴും അനുഭവപ്പെട്ടില്ലെന്ന് വരാം, പക്ഷേ അതുകൊണ്ടൊന്നും ദൈവമില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടത്തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പറയും, എനിക്ക് കൃപാവരമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പ്രായോഗികനായ ഒരു മനുഷ്യനാണ്, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നവനൊന്നുമല്ല എന്ന് പറഞ്ഞൊഴിയുന്നതൊന്നുമല്ല നല്ലൊരു കാര്യം. ദൈവസാന്നിധ്യം സകലർക്കും കർത്താവ് നൽകുന്നുണ്ട്. അത് തത്വചിന്തകനായിരുന്ന പൗലോസിനും വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിരുന്ന മൃദുലഹൃദയനായിരുന്ന യോഹന്നാനും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. എവിടെയായിരുന്നാലും ഏതവസ്ഥയായിരുന്നാലും ദൈവ സാന്നിധ്യത്തിൽ നാം വളരേണ്ടതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് താൻ എവിടെയായിരുന്നാലും തന്നെ അന്വേഷിച്ചെത്തുന്ന ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ്. ഒളിച്ചോടിപ്പോവാൻ നമുക്ക് സാധ്യമല്ലാതെ വണ്ണം ഏതവസ്ഥയിലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വളരെയധികം പ്രസിദ്ധമായ ഹൗണ്ട് ഓഫ് ഹെവൻ എന്നുള്ള ഒരു കവിതയുണ്ട് ഫ്രാൻസിസ് തോംസന്റെ. ദൈവത്തെ വിട്ടോടിപ്പോയി മറ്റനേക സ്ഥാനത്ത് അഭയം തേടുന്ന മനുഷ്യനെ ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുന്ന ദൈവ സ്നേഹമാണ് ഈ കവിതയിലെ ഉള്ളത്. മനുഷ്യനെ അവൻ സ്വയമായി നിർമ്മിച്ച കോട്ടകളിൽ നിന്നും അഭയസ്ഥാനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമത്ര ഇത്. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിലേക്ക്, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ വലിയൊരു ശൂന്യത നമ്മൾ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യം നാം ഓർക്കുക. അപ്പൊ ശൂന്യതയിൽ നിന്ന് ഇന്നത്തെ മനുഷ്യൻ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരാശ ശൂന്യതയിലേക്കും ശൂന്യത ആകുല ചിന്തയിലേക്കും ആങ്സൈറ്റിയിലേക്കും നമ്മെ നയിക്കും. എന്നാൽ നിരാശയ്ക്ക് പോയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അത് ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നമ്മെ നടത്തും. ആകുല ചിന്ത മൂന്നാമത്തെ ഭാഗത്ത് ആകുല ചിന്ത സംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കണം. അത് മൂന്നാമത്തെ ഒരു ഇതിൽ വരുന്ന നിരാശയിൽ നിന്ന് വളർന്ന് ശൂന്യതയായി ശൂന്യതയിൽ നിന്ന് വളർന്ന് ആകുല ചിന്തയായ നെഗറ്റീവ് ആ ഭാഗത്തേക്ക് വരുന്നത് പോലെ തന്നെ പ്രത്യാശയിൽ നിന്ന് വളർന്ന് ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് സംതൃപ്തിയിലേക്ക് നാം കടന്നു വരണം. ഇപ്പൊ മരിച്ച ചരിത്രം എന്ന് പറയുന്നത് പ്രായേണ ദുഃഖപൂർണം. നമുക്കിപ്പോഴും അവർക്ക് ഇന്ന് കാണുന്ന മനുഷ്യന്റെ സംസ്കാരമെല്ലാം മനുഷ്യൻ സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി കെട്ടിപ്പടുത്തതാണ്. സമയത്തെയും ദൂരത്തെയും ഒരു കീഴടക്കി രോഗത്തെയും അനാരോഗ്യത്തെ കുറിച്ചുള്ള ഭയം ആയുസിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ അതിൽ ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും മനുഷ്യരവന്റെ ആന്തരികമായ അസംതൃപ്തിയെ തുടച്ചു നീക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നും ഓരോ മനുഷ്യരും ഞാനും നിങ്ങളും എല്ലാവരും സംതൃപ്തിക്ക് വേണ്ടി വെമ്പൽ കർത്താവിൽ സ്നേഹിച്ചു. നമുക്ക് പലതരത്തിലുള്ള ആകുല ചിന്ത ഉണ്ട്. ദൈവ സാന്നിധ്യം നമ്മളെ സംതൃപ്തിയിലേക്ക് നയിക്കണം. പലതരത്തിലുള്ള ആങ്സൈറ്റി ആകുല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമുക്ക് തന്നെ ഈ ലോകത്തിലെ ഈ ഒരു സ്ഥാനവുമില്ലെന്ന് നമുക്ക് വിചാരമുണ്ടായേക്കാം. നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി തോന്നിയേക്കാം. പക്ഷേ അവിടത്തെയും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അത് നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കും. അസമാധാനത്തിന് ഒരു കാരണം തന്നെ ആകും ആകുല ചിന്ത നമ്മെ വലിയൊരു വിപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് അവിടെ ദൈവ സാന്നിധ്യ ബോധം കടന്നു വരുമ്പോൾ അത് സംതൃപ്തിയിലേക്ക് നമ്മെ നയിക്കും. സാവിശ്വേദരെ, ഇന്നത്തെ ലോകത്തിലെ പലതരത്തിലുള്ള അസംതൃപ്തിയാണ് ജീവിതത്തിൽ പലപ്പോഴും നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് പറയുന്നതിനെപ്പറ്റി നാം ചിന്തിച്ച് അസംതൃപ്തരായേക്കാം. പാപബോധം നമുക്ക് സംതൃപ്തി ഉണ്ടായേക്കാം. പക്ഷെ ഇതൊക്കെ മാറി ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥമയനും പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനുമായ ഒരാളുടെ അനുഭവത്തിനുള്ള പ്രസ്താവനയാണിത്. അതിനാൽ പ്രശ്നങ്ങൾ സമത്വത്തിൽ സമാധാനവും സൗഖ്യവും ലഭ്യമല്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ടതില്ല. അതിനപ്പുറത്ത് തോമസ്കിതിലെ അയ്യോ ഞാൻ മനുഷ്യൻ ഈ മരണാധീനമായ തന്നെ ആറ് വിടുവയ്ക്കും എന്നുള്ളതിന് ഉത്തരം ക്രൂശിന്മേൽ ചൊരിയപ്പെട്ട നസ്രാനായ യേശുവിന്റെ രക്തമത്രേ. കർത്താവിനെതിരെ നാം ചിന്തിച്ചു നോക്കുക. ആകുല ചിന്തയിൽ നിന്ന് സംതൃപ്തിയിലേക്ക് നമുക്ക് മുന്നേറാം. ഒരു വശത്ത് നിരാശയിൽ നിന്ന് ശൂന്യതയിലേക്കും ആകുല ചിന്തയിലേക്കും മനുഷ്യൻ കടന്നു വരുന്ന പോലെ തന്നെ മറുവശത്ത് പോസിറ്റീവായിട്ട് ജീവിതത്തെ പ്രത്യാശയോടെ നിറയ്ക്കുമ്പോൾ ദൈവസാന്നിധ്യബോധം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ദൈവസാന്നിധ്യബോധം ജീവിതത്തിൽ സംതൃപ്തി നമുക്ക് നേടിത്തരും. ആ വലിയ സംതൃപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നിർവഹിച്ച് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബിന്നിയച്ചനോടുള്ള നന്ദി ആമുഖമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ദൈവവചന ശുശ്രൂഷകളിലൊക്കെ വളരെ നമ്മുടെ ഹൃദയങ്ങളെ വളരെ സ്പർശിക്കുന്ന ഒരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് ലഭ്യമായത്. ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട ആഴമായി സ്പർശിക്കേണ്ട ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചത്. വേദപുസ്തകത്തിൽ അതിശക്തരായ മൂന്ന് മനുഷ്യരെ സമൂഹം മുഴുവൻ അല്ലെങ്കിൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മൂന്ന് വ്യക്തികൾ അവരാത്മീക ശക്തിയുള്ള വ്യക്തികളായിട്ടും അല്ലെങ്കിൽ ദൈവം നേരിട്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തികളായിട്ടും അവരുടെ ജീവിതത്തിൽ പോലും ഒരു നിമിഷം അടിപതറുന്ന ഒരു അല്ലെങ്കിൽ നിരാശയുടെ തലങ്ങളിലേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം അച്ഛനെ പ്രത്യേകം പറയുകയുണ്ടായി, ഗോത്രപിതാവായ യാക്കോബ് ഇസ്രായേലിന്റെ നെടുന്തൂണായി ഒരു ജനതയെ നയിച്ച ഒരു ശ്രേഷ്ഠപിതാവാണ് യാക്കോബ് നമ്മൾ കാണുന്നത്. എന്തോരും ദൈവിക അനുഭവങ്ങൾ, സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്തതിലപ്പുറമായ ദൈവിക അനുഭവങ്ങൾ ജീവിതത്തിൽ കണ്ടതാണ്. സ്വർഗം തുറക്കുന്നതും അല്ലെങ്കിൽ ദൈവദൂതന്മാര് ഗോപണി പോലെ കയറി ഇറങ്ങുന്നതൊക്കെ അങ്ങനെ അസാധാരണ കാഴ്ച കണ്ട വ്യക്തിത്വമാണ് യാക്കോബിന്റെ. എലിയാവിന്റെ കാര്യവും അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. നമുക്കറിയാം തീ കൊണ്ട് ഉത്തരമറളുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ലോകജനതയുടെ മുമ്പാകെ അറിയിച്ച വ്യക്തിത്വമാണ് എലിയാവ്. അതിനേക്കാൾ ഉപരി മനുഷ്യാവതാരം ചെയ്ത സർവശക്തന് മാമുദീസ മുക്കാൻ ഒരു ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അർഹിക്കാത്തതിലപ്പുറമായ ഒരു വലിയ വിളിയുടെ സാധ്യത ലഭ്യമായിട്ടുള്ള വ്യക്തിത്വമാണ് യോഹനാൻ സ്നാപകന്റെ. പക്ഷെ ഈ മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിലും ഈ കയറ്റിയ ചരക്കങ്ങൾ ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഏറ്റവും ജീവിതത്തിന്റെ ഭയാനകമായ നിമിഷങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ നിമിഷങ്ങളിലൊക്കെ തേടിയെത്തുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ കരങ്ങൾ അവരെ സ്വസ്ഥതയിലേക്ക് അതൊക്കെ കൃത്യമായിട്ട് വളരെ രസകരമായ രീതിയിൽ വളരെ സ്വാധീനിക്കുന്ന രീതിയിൽ അച്ഛൻ പറയുകയുണ്ടായി. യാക്കോബ് ആണെങ്കിലും ഒരു ഭാഗം താൻ പ്രയാസം അനുഭവിക്കുമ്പോഴും അതിനപ്പുറമായ സ്വസ്ഥമായ ഒരു സാഹചര്യങ്ങളിലേക്ക് തന്നെ നയിക്കപ്പെടുകയാണ്. ഏലിയാവാണെങ്കിലും അതിഭീകരമായ വേദന അനുഭവിക്കുമ്പോഴും അതിനപ്പുറമായ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം അത് വലിയൊരു സാധ്യതയാ കാണിക്കുന്നത്. ഔന്നത്യത്തിന്റെ തലങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു വലിയ ശക്തി തനിക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിരാശയുടെ മധ്യത്തിൽ. യോഹന്നാൻ സ്നാപകനാണെങ്കിലും തനിക്ക് മുമ്പാകെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു മരണമാണെങ്കിലും ആ മരണത്തിന് അപ്പുറമായ നിത്യതയുടെ ഏറ്റവും ശോഭനമായ തലങ്ങളിലേക്ക് വളരാനുള്ള ഒരു സാധ്യത തനിക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വാക്കുകൾക്കതീതമായ ഒരു ദൈവാനുകൃപകളെ ഒരുക്കി വെച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ പ്രയാസങ്ങൾ. വളരെ എന്ത് രസകരമായിട്ടാണ് അച്ഛൻ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവമുണ്ടെന്ന്, കാരണം നിരാശ ശൂന്യതയിലേക്കും ശൂന്യത ആങ്സൈറ്റിയിലേക്കും അല്ലെങ്കിൽ ആകുല ചിന്തയിലേക്കും നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടതാണ്, ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെ വളരെ വളരെയധികം എന്റെ ഹൃദയത്തെ കണ്ടപ്പോൾ വേദനിപ്പിച്ച രംഗമാണ്. ഒരു പ്രേമ നൈരാശ്യത്തിന്റെ മുകളില് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ 17 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത അറിഞ്ഞ് ആ ശവപ്പട്ടിയിൽ കിടക്കുമ്പോൾ അവളുടെ കുഞ്ഞനിയൻ നിലവിളിക്കുന്ന ആ ഒരു രംഗം, ഒരു പക്ഷേ അത് കാണുന്ന ആരുടെയും എത്ര കട്ടിയുള്ള മനുഷ്യന്റെ ഹൃദയമാണെങ്കിലും ഒന്ന് അലിയെന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ശവപ്പട്ടിയിൽ കിടക്കുന്ന പെൺകുട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ശവശരീരം വിട്ടുകൊടുക്കാതെ കുഞ്ഞനിയൻ നിന്ന് അലറി വിളിക്കുന്ന രംഗം ഒരുപക്ഷെ ഞാൻ ഓർക്കുകയാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ അനിയനെ ഒന്നും ഓർത്തില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില ചെറിയ ചെറിയ നേട്ടങ്ങളെ കൈവരിക്കുന്നതിന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു തന്ന ഈ വാക്യങ്ങൾ വളരെ, പ്രത്യേകിച്ച് ഇന്ന് രോഗങ്ങളുടെയും പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു കാപ്സ്യൂളായിട്ടാണ് എനിക്ക് തോന്നിയത് അച്ഛൻ നമുക്ക് നൽകുന്ന പ്രത്യാശയുടെയും പ്രത്യാശയിൽ നിന്ന് ഉയരുന്ന ദൈവസാന്നിധ്യ ബോധത്തിന്റെയും അതിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന നിത്യമായ തൃപ്തിയുടെയും. നമുക്കറിയാം കാൽവറി ക്രൂശിന്റെ മുകളിൽ രണ്ട് കൈയും നിവർത്തിക്കൊണ്ട് താൻ ജീവൻ പിടിയുമ്പോൾ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, സകലവും നിവൃത്തിയായി. ഒരു പൂർണ്ണത കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ പ്രതിധ്വനിയാണ് ഈ പ്രപഞ്ചത്തെ പ്രകമ്പരം കൊള്ളുന്ന സ്ഥലത്തിൽ ലോകത്തോട് കർത്താവ് നിലവിളിച്ച് പറഞ്ഞു. നിവൃത്തിയായി, തൃപ്തിയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അച്ഛന്റെ സാന്നിധ്യം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. ഏത് സമയത്ത് അച്ഛൻ ഈ ശുശ്രൂഷയിൽ വരുമ്പോഴും നമുക്ക് ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ അച്ഛൻ നമുക്ക് ഒരുക്കി തരുന്നു എന്നുള്ളത് അച്ഛന്റെ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട അച്ഛനെ ഏറ്റവും ആദരവോടെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്ന പേരുകൾ നമുക്കറിയാം. നമ്മുടെ മണ്ണിലുള്ള കുഞ്ഞുമനച്ചാൻ ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചു വരുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും അതുപോലെ അലീന, നിർമ്മല, രാജൻ, അനിത, ജോസഫ്, എബ്രഹാം, എലിസബത്ത്, അനില, ജോൺസൺ, ടോബി, മറിയ, നെനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, സൂസൻ തോമസ്, ജോയ്, സേറ, ജോളി, സജി ആൻഡ് റൊഹാൻ, ജോയൽ, ജോജി മാത്യു, നിർമ്മല, ജോയൽ, ജോൺസൺ, അലീന, ജോയ്, മേരി, തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനൂപ്, മേഴ്സി, ഷൈജു, പിന്നെ ഫാമിലി പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഓർക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്, ഒരു തോമസ്, ഒരു ഫാൻസിയെ ക്യാൻസറായിട്ട് ചികിത്സയിലാകുന്നു ഫാൻസി, ഒരു തോമസ് ഫർഗീസിനെ ഓർക്കാം. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ ഓർക്കാം. കുഞ്ഞിന്റെ പേര് മൈക്ക എന്നാണ്. കുഞ്ഞിന്റെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞാണ് മൈക്ക. അതുപോലെ തന്നെ കൊച്ചുമോള് അലീസ് ജോസഫ്, ജിമ്മി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസനുമായിട്ട് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്ന കൃപയാർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കടന്നുപോകുന്ന ഈ കാലഘട്ടം പുറത്തുനിന്ന് കേൾക്കുമ്പോഴും അകത്തുനിന്ന് കേൾക്കുമ്പോഴും ഒക്കെയും സുഖകരമല്ലാത്ത വാർത്തകളും അനുഭവങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ദൈവമേ, ദൈവത്തെ നോക്കി നിലവിളിക്കുന്ന, നിരന്തരം ആരാധിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന ആ സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ എല്ലാത്തിനേക്കാൾ ഉപരിയായി അങ്ങയുടെ കൃപയാണെന്ന് തിരിച്ചറിവ് ഏറ്റവും ശ്രദ്ധയോട് അങ്ങയുടെ പാതയിൽ വളരുവാനും ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചതുപോലെ ഒരുപാട് നിരാശയുടെയും അസംതൃപ്തിയുടെയും ഭീകരമായ അന്തരീക്ഷത്തിൽ കൂടി കടന്നുപോകുമ്പോഴും ദൈവത്തെ നിലവിളിക്കുന്ന മക്കൾക്ക് ഒന്നിനും കുറവില്ലല്ലോ. ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രത്യാശയോട് ദൈവസാന്നിധ്യ ബോധത്തിൽ തൃപ്തി കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഉത്തരമറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, അതനുഭവമായി ഓരോ നിമിഷവും ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് രോഗത്തിൽ കൂടി കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്തു. കഴിഞ്ഞ നാളുകള് ഞങ്ങൾ ഓർത്ത ഒന്ന് രണ്ടാളുകള് ഇന്ന് ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അവരെയൊക്കെ തിരുവുമ്പാകെ സമർപ്പിക്കുകയും ആ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ തിരുവുമ്പാകെ
താഴ്വോടെ വെക്കുകയും ചെയ്യുന്നു. അവരൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. മരണത്തിന് പോലും മരണത്തിന്റെ അപ്പുറമായ പ്രത്യാശ കണ്ടെത്തി ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന ആഴമായ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. യുവാക്കന്മാർ യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇനി വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ കരങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ദൈവത്തിന് താഴ്മയോടെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് സഭയിൽ നടക്കാൻ പോകുന്ന മെത്രാപ്പോലിത്ത തെരഞ്ഞെടുപ്പിനെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ദൈവമേ, സഭയുടെ നന്മയ്ക്ക് അനുയോജ്യരായ വ്യക്തികളെ അവിടുന്ന് തിരഞ്ഞെടുത്തു തരണമേ. മനുഷ്യന്റെ ബുദ്ധിയിലല്ല, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിച്ച് ആ കരുണ ഞങ്ങളുടെ മേൽ വരുവാൻ, ഈ സഭയുടെ മേൽ വരുവാൻ തക്കൊണ്ടോടെയാകണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെയും വൈദികരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ദൈവം ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും ഒക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലവും വലയുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ദൈവം ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നി വൈദികനെ ഓർക്കുന്നു. ദൈവത്തിന്റെ നല്ല വാക്കുകളെയും ഇടവകയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് വിശുദ്ധരാക്കണമേ. ഓരോ പ്രാർത്ഥന പരിവസാനിപ്പോഴും കുറെ കൂടെ ആത്മീയമായി വളരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. എന്നെ എന്നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്നും നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകം നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും, നമുക്കിന്ന് നേതൃത്വം വിവാചന ശുശ്രൂഷ നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും ഉപാമിയോടും കൂടി, നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവരായ ദൂരെയും ചാരിയുമായ എല്ലാ ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും അതിനെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരോടുകൂടിയും നമ്മൾ ഇന്ന് വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.
ധന്യവാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ബെന്നിയച്ചനോടുള്ള സ്നേഹം പ്രാർത്ഥനാ കൂട്ടം അവിടെ അറിയിക്കുന്നു. ധന്യമാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, ബിജോയിച്ചൻ, എല്ലാ വൈദികരോടും. ഇന്ന് ഐസക്കച്ചന് അത്യാവശ്യമായിട്ട് തിരക്കുള്ളത് കൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇതിലും അച്ഛനോടും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച സൂസമ ആന്റി, അതുപോലെ തന്നെ അന്തസ്റ്റേറ്റ് ചോല പ്രിയപ്പെട്ട മനോജ്, ഗാനം ആലപിച്ച ശാന്തമാമ, എല്ലാവരോടും അല്പമേ അധികമായോ സാന്നിധ്യമോടെ നടക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാനെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.